പ്രൈസ് ദ ലോർഡ്. സങ്കീർത്തനം 25, തിരുവചനങ്ങൾ 1 മുതൽ 5 വരെ. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. സ്നേഹമുള്ളവരെ, വചനോപാസന ദൈവവചന പഠനത്തിനുള്ള ഒരു ശ്രമമാണ്. ദൈവത്തിൻ്റെ വചനം ജീവദായകമായ വചനം, സൗഖ്യദായകമായ വചനം, അത് ലോകത്തിന് വഴികാട്ടുന്നതാണ്, പ്രകാശമാണ്, ശുദ്ധീകരിക്കുന്നതാണ്, ശക്തിപ്പെടുത്തുന്നതാണ്. ഈ വചനം നമുക്ക് ഒരു പുസ്തകമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. POC ബൈബിൾ എന്ന് പറയാറുണ്ട്. കാരണം കേരള കത്തോലിക്കാ സഭയുടെ അജപാലന കേന്ദ്ര പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായ പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ വിവർത്തനം ചെയ്ത് പ്രസാധനം ചെയ്തതുകൊണ്ടാണ് ഇത് POC ബൈബിൾ എന്നറിയപ്പെടുന്നത്. ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത്രമാത്രം പ്രചാരമുള്ള മറ്റു ഒരു ഗ്രന്ഥവും ലോകത്തിലില്ല എന്ന് പറയാം. പൊതുവെ കിട്ടിയിരിക്കുന്ന ഒരു കണക്കനുസരിച്ച് ഏകദേശം 6,900 ഭാഷകളാണ് ലോകത്ത് പൊതുവായിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 3-ൽ 1 ഭാഷകളിൽ, 2,600 ഭാഷകളിൽ ബൈബിൾ ഇന്ന് ലഭ്യമാണ്. 2,600 ലോക ഭാഷകളിൽ ലഭ്യമായ ഒരു ഗ്രന്ഥം. ബൈബിൾ വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, എഴുതാനും വായിക്കാനും, ഏതെങ്കിലും ഭാഷ എഴുതാനും വായിക്കാനും അറിയാവുന്ന, വായിക്കാനറിയാവുന്ന ആളുകൾക്ക് ഇന്ന് വചനം ലഭ്യമാണ്. ഇനിയും വിവർത്തനങ്ങൾ നടക്കുന്നു. ഏത് 600 ഭാഷകളിലേക്കുള്ള വിവർത്തനങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ബൈബിൾ സൊസൈറ്റികൾ അവകാശപ്പെടുന്നത്. പ്രോട്ടസ്റ്റന്റ് സഭകളും കത്തോലിക്കാ സഭയും ഈ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഒരു ഗ്രന്ഥം, ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന, അച്ചടിക്കപ്പെടുന്ന, എക്കാലത്തും ബെസ്റ്റ് സെല്ലർ എന്നറിയപ്പെടുന്ന, ഏതു ഭാഷ പ്രസിദ്ധീകരിച്ചാലും ആ ഭാഷ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും ആദ്യം അച്ചടി യന്ത്രം കണ്ടുപിടിച്ചപ്പോൾ അച്ചടിക്കപ്പെട്ടതും ഈ ഗ്രന്ഥം തന്നെയാണ്. ഇത്രമാത്രം വിശദമായ പഠനങ്ങൾക്ക് വിഷയമായ മറ്റൊരു ഗ്രന്ഥമില്ല ലോകത്ത്. പുരാതനങ്ങളായ സാഹിത്യകൃതികൾ പലതുണ്ട് നമുക്കറിയാം, അത് പല ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ. പക്ഷേ ബൈബിൾ പോലെ ഇത്രമാത്രം മൈന്യൂട്ടായിട്ടുള്ള സൂക്ഷ്മമായ വിശകലനങ്ങൾക്ക് വിധേയമായിട്ടുള്ള മറ്റൊരു ഗ്രന്ഥവുമില്ല. കയ്യെഴുത്തു പ്രതികൾ, 10,000-ക്കണക്കിന് കയ്യെഴുത്തു പ്രതികൾ പല കാലഘട്ടങ്ങളിൽ നിന്നുള്ള കയ്യെഴുത്തു പ്രതികൾ ശേഖരിച്ച് താരതമ്യം ചെയ്ത് ഇതിലേതായിരിക്കും ഏറ്റവും ഒറിജിനൽ ആദ്യത്തേതെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആ ഗ്രന്ഥത്തിൻ്റെ ഈ ഗ്രന്ഥത്തിലെ വിശദാംശങ്ങളുടെ പഠനങ്ങൾ അനേകം ശാസ്ത്രീയ മേഖലകളുടെ സഹായത്തോടുകൂടി പഠനം നടക്കുന്നുണ്ട്. പുരാവസ്തു ഗവേഷകന്മാർ, അതുപോലെ മറ്റ് വിവിധ ലോകമതങ്ങളെക്കുറിച്ച്, പുരാതന സംസ്കാരങ്ങളെക്കുറിച്ച്, പുരാതന സാഹിത്യങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള പഠനങ്ങളിൽ ഈ ബൈബിൾ വിഷയമാകുന്നുണ്ട്, പഠന വിഷയമാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി പഠനം ചെയ്യപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവുമില്ല. മറ്റ് മതഗ്രന്ഥങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇത്രമാത്രം സൂക്ഷ്മമായ വിശകലനത്തിന് വിധേയമാകാൻ ആരും സന്നദ്ധത പ്രകടിപ്പിക്കാറുമില്ല. വിശുദ്ധമെന്നറിയപ്പെടുന്ന പല ഗ്രന്ഥങ്ങളും അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടേക്കുമെന്ന് ഭയന്ന് അതിൻ്റെ രക്ഷിതാക്കൾ, അതിൻ്റെ കാവലിരിക്കുന്നവർ വിശദമായ പഠനത്തിന് അനുവാദം നൽകാത്തതുണ്ട്. പക്ഷേ ഈ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം അത്രമാത്രം സൂക്ഷ്മമായി മൈക്രോസ്കോപ്പിക് അനാലിസിസിന് സൂക്ഷ്മദർശിനി കൊണ്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. വളരെയധികം പഠന വിഷയമായിട്ടുള്ള, കാരണം ഇത് ഉൾക്കൊള്ളുന്നത് ദൈവത്തിൻ്റെ വചനമാണെന്നും ഇത് മനുഷ്യ ജീവിതത്തിന് തന്നെ മാർഗദർശകമാണെന്നും ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്രമാത്രം സൂക്ഷ്മമായ പഠനത്തിന് ഈ പുസ്തകത്തെ വിധേയമാക്കുന്നത്. വ്യക്തികളുടെ ജീവിതത്തെ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥമില്ല, മറ്റൊരാശയവുമില്ല. മനുഷ്യ ജീവിതത്തെ സർഗാത്മകമായി സ്വാധീനിക്കുന്ന, സ്നേഹത്തിലേക്ക്, ഐക്യത്തിലേക്ക്, സമാധാനത്തിലേക്ക്, പരസ്പരമുള്ള സാഹോദര്യത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥം, ഇത്രമാത്രം വ്യക്തിജീവിതത്തെ സ്വാധീനിച്ച മറ്റൊരു ഗ്രന്ഥവും ലോകത്തിലില്ല. വ്യക്തികളുടെ മാത്രമല്ല, സമൂഹത്തിൻ്റെ തന്നെ ജീവിതങ്ങളെയും സ്വാധീനിക്കുന്നത് ഈ ഗ്രന്ഥമാണ്. പാശ്ചാത്യ ലോകമെന്നറിയപ്പെടുന്ന, ക്രൈസ്തവ ലോകമെന്നറിയപ്പെടുന്ന പാശ്ചാത്യ ലോകത്ത് മിക്കവാറും എല്ലാ രാഷ്ട്രങ്ങളുടെയും ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് ഈ ബൈബിളിലെ പ്രമേയങ്ങൾ തന്നെയാണ്. പാശ്ചാത്യ ലോകത്തല്ല, നമ്മുടെ ഭരണഘടനയ്ക്ക് പോലും അടിസ്ഥറയായി നിൽക്കുന്ന മൂല്യങ്ങൾ ഈ ബൈബിളിൽ നിന്ന് ഉൾക്കൊണ്ടവയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് അറിയപ്പെടുന്ന ഈ ബൈബിൾ ഇന്ന് വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷം കഴിയും തോറും മനുഷ്യർ കൂടുതൽ കൂടുതലായ ദൈവത്തിൻ്റെ വചനം അറിയുകയും ആ വചനത്താൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും കാണാം. കലകളുടെ, സാഹിത്യത്തിൻ്റെ എല്ലാം ഇൻസ്പിറേഷനായി, അതിനൊരു പ്രചോദനമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം, ഗ്രന്ഥം. ഇനി ഈ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ഈ ബൈബിൾ എന്ന് പറയുക? നമുക്ക് ആദ്യമേ തന്നെ ഈ വാക്കിനെക്കുറിച്ച് നോക്കാം. ബൈബിൾ ഇന്ന് പറഞ്ഞു പറഞ്ഞ് മലയാളം പോലെ തന്നെ തോന്നും. എവിടെ നിന്നാണ് വരിക? ഇംഗ്ലീഷിലും ബൈബിൾ എന്നാണ് പറയും. ഉച്ചാരണത്തിലെ വ്യത്യാസമുണ്ടെങ്കിലും ഗ്രീക്കിലാണെങ്കിൽ ബിബ്ലിയോൺ എന്ന് പറയുന്നു. മറ്റ് പല യൂറോപ്യൻ ഭാഷകളിലൊക്കെ ബൈബിൾ, ബീബിൾ, ബിബ്ലിയ ഇങ്ങനെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കുക. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ ഉത്ഭവം? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് വരുന്നത് ഈ വാക്ക് ബൈബിൾ എന്നുള്ളത്. തോ ബിബ്ലിയോൺ, തോ എന്ന് പറഞ്ഞാൽ അത് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ബൈബിൾ അതിൻ്റെ പ്ലൂറൽ ത ബിബ്ലിയ എന്ന് പറയും, ബിബ്ലിയോൺ, ബിബ്ലിയ. പക്ഷേ എന്താണ് ഈ ബിബ്ലിയോൺ? എവിടെ നിന്നാണ് ബിബ്ലിയ വരുന്നത്? ഇതിൻ്റെ പിന്നിലേക്ക് പോകുമ്പോൾ ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഇത്. നമുക്കറിയാം, മനസ്സിലാവും. മധ്യതിരനാഴിയുടെ പടിഞ്ഞാറ് കിഴക്കേ തീരത്ത്, ഇന്നത്തെ ഇസ്രായേലിൻ്റെ വടക്കു ഭാഗത്തായിട്ട്, ലിബനോനിൻ്റെ ഭാഗമായി മധ്യതിരനാഴിയുടെ തീരത്തുള്ള ഒരു തുറമുഖ നഗരമാണ് ബിബ്ലോസ്. മാപ്പിൽ നിന്ന് നമുക്ക് ആ പടം, സ്ഥലം നിർണ്ണയിക്കാൻ സാധിക്കും. ലെബനോണിലെ ദേവദാരുക്കൾ ഈ ബിബ്ലോസ് നഗരത്തിൽ നിന്നാണ്, ബിബ്ലോസ് തുറമുഖത്തു നിന്നാണ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്തിരുന്നത്. അവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുവാണ് പപ്പീറസ് എന്ന് പറയുന്ന, എഴുത്ത് ഉപയോഗിക്കുന്ന കടലാസ്. നമ്മൾ പേപ്പർ എന്ന് പറയുന്ന പദം, പേപ്പർ എന്നത് പപ്പീറസ് എന്ന പദത്തിൽ നിന്ന് വരുന്നതാണ്. പപ്പീറസ് നമ്മുടെ ഞാങ്ങണിയോ വലിയ ചേമ്പോ പോലുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ തണ്ട് കീറിയെടുത്ത് പായയുടെ അളി പോലെ നെയ്തെടുത്താൽ, കീറിയെടുത്ത് ഉണക്കി നെയ്തെടുത്താൽ അതൊരു പായ പോലെയായി കിട്ടും, അതിലെഴുതാൻ സാധിക്കും. അങ്ങനെയാണ് ഒരു എഴുത്തു സാമഗ്രിയായിട്ട് പപ്പീറസ് ഉപയോഗിച്ചിരുന്നത്. പണ്ടു പണ്ടൊക്കെ മനുഷ്യൻ എഴുതിയിരുന്നത് കല്ലുകളിലാണ്. കല്ലിൽ കൊത്തിവെച്ച ശിലാലിഖിതങ്ങൾ ഇന്നും ലഭ്യമാണ്. വലിയ കല്ലുകൾ കൊത്തി കൊണ്ടു നടക്കാൻ സാധിക്കില്ല, വലിയ സ്തൂപങ്ങളിലൊക്കെ കൊത്തിവെച്ചിരുന്നു. പിന്നീട് കലക്കഷ്ണങ്ങളിൽ, പൊട്ടിയ കലക്കഷ്ണങ്ങളിലൊക്കെ മഷി കൊണ്ട് എഴുതാൻ തുടങ്ങി മനുഷ്യൻ. പോർട്ട്ഷേർട്സ് എന്ന് പറയും കലക്കഷ്ണങ്ങളിൽ. അതിനുശേഷം തുകൽ സംസ്കരിച്ച് തുകൽ എഴുതാൻ തുടങ്ങി. ഇതിനുശേഷമാണ് പപ്പീറസിൽ എഴുതാൻ തുടങ്ങുന്നത്. പപ്പിയറസ് എഴുത്തു സാമഗ്രിയായിരുന്നു. ബിബ്ലോസ് എന്ന നഗരത്തിൽ നിന്ന് ഈ എഴുത്തു സാമഗ്രിയായ പപ്പിയറസ് കയറ്റുമതി ചെയ്തിരുന്നു. ആ കയറ്റുമതി ചെയ്ത വസ്തുവായ പപ്പിയറസിൽ എഴുത്തു സാമഗ്രി എഴുതിയത് ഒരു പുസ്തകമായി, ഒന്നുകിൽ ചുരുളായിട്ട് അല്ലെങ്കിൽ പുസ്തകമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ഈ ബിബ്ലോസിൽ നിന്ന് വന്ന ഇത് എന്ന് അർത്ഥമാക്കുന്ന രീതിയിൽ ബിബ്ലിയോൺ എന്ന പേരുണ്ടായി. ബിബ്ലിയോൺ എന്ന് പറയുമ്പോൾ ബിബ്ലോസിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ബിബ്ലോസിൽ നിന്ന് കൊണ്ടുവന്ന പപ്പിയറസിൽ എഴുതിയ ഗ്രന്ഥം എന്നേ അർത്ഥമുണ്ട്. ചുരുക്കത്തിൽ ബിബ്ലിയോൺ എന്ന വാക്കിന് പുസ്തകം എന്നേ അർത്ഥമുള്ളൂ, ദ ബുക്ക്. പക്ഷേ ഈ ഒരു ഗ്രന്ഥത്തിന് ബൈബിൾ എന്നു പേര് നിലനിൽക്കുന്നത് മറ്റേതിൽ നിന്നും വ്യത്യസ്തമായ ഗ്രന്ഥമായതുകൊണ്ടാണ്. ദിസ് ഈസ് ദ ബുക്ക്, ഇംഗ്ലീഷിൽ ദ ബുക്ക് എന്ന് പറയും ഗ്രന്ഥം. അതിനെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കും. ഇപ്പോൾ ബിബ്ലോസുമായി ബന്ധപ്പെട്ടതാണ് ബൈബിൾ എന്ന വാക്ക്. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രന്ഥം എന്നേയുള്ളൂ. ഇതിനെക്കുറിച്ച് പൊതുവെ ഒരു വിശദീകരണം കൊടുക്കാറുണ്ട്. ബൈബിൾ എന്ന അക്ഷരം അപഗ്രഥിച്ചെടുത്തുകൊണ്ട് അത് ഒരു നിർവചനമല്ല, പക്ഷേ ഇംഗ്ലീഷിൽ അത് വളരെ ഉപകാരപ്രദമായ ഒരു നിർവചനം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. BIBLE എന്ന 5 അക്ഷരങ്ങളാണ് ബൈബിൾ ഉപയോഗിക്കുക. ബി എന്നതിനും ബിഹോൾഡ് എന്ന് പറയും, ഐ ഞാൻ. ബി ബ്രിങ്, എൽ ലൈഫ്, ഇ എവർ ലാസ്റ്റിംഗ്. BIBLE, ബിഹോൾഡ് ഐ ബ്രിങ് ലൈഫ് എവർ ലാസ്റ്റിംഗ്, ഇതാ ഞാൻ നിത്യജീവൻ കൊണ്ടുവരുന്നു എന്നാണ് അർത്ഥം. ബൈബിൾ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ആള് ഇങ്ങനെ അർത്ഥം അതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇന്ന് ബൈബിൾ എന്ന വാക്ക് വായിക്കുമ്പോൾ ഈ ഒരു അർത്ഥം, അർത്ഥസൂചന നമുക്ക് ഒത്തിരി സഹായകമാണ്. ഇത് ഗ്രന്ഥമാണ്, ഈ ഗ്രന്ഥം ഉൾക്കൊള്ളുന്ന ദൈവത്തിന്റെ വചനമാണ് ഈ ഗ്രന്ഥം നൽകുന്നത്, നിത്യജീവനാണ്. ബിഹോൾഡ് ഐ ബ്രിങ് ലൈഫ് എവർ ലാസ്റ്റിംഗ്. ഈ ബൈബിൾ ഏകദേശം 200 കോടി വരുന്ന ക്രൈസ്തവർ, 100 കോടിയോളം കത്തോലിക്കരും 100 കോടിയോളം അകത്തോലിക്കരായ ക്രൈസ്തവർ, അങ്ങനെ ലോക ജനസംഖ്യയുടെ 1/3 ആളുകൾ വരുന്ന ക്രിസ്തീയ വിഭാഗങ്ങൾ മുഴുവനും തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി ദൈവവചനമായി വിശുദ്ധ ഗ്രന്ഥമായി ഈ ബൈബിളിനെ സ്വീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. 100 കോടിയോളം വരുന്ന മുസ്ലിമുകളും ബൈബിളിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട്. കാരണം ഖുറാനിൽ തന്നെ ബൈബിളിനെ കുറിച്ച് പരാമർശമുണ്ട്. തൗറാത്തിന്ന് പഴയ നിയമത്തെക്കുറിച്ചും ഇഞ്ചിയിൽ നിന്ന് പുതിയ നിയമത്തെക്കുറിച്ചും, തൗറാത്ത് തോറായിട് ആണെന്ന് അറിയാം, ഇഞ്ചിയിൽ എവഞ്ചേലിയുമാണ് സുവിശേഷം. ഇപ്പോൾ പഞ്ചഗ്രന്ഥം അഥവാ തോറ, അതിന് തൗറാത്ത് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ തൗറാത്തിനും ഇഞ്ചിയിൽ നിന്നും മുസ്ലിമുകൾ വിശേഷിപ്പിക്കുന്നതും ഈ ബൈബിളിൽ തന്നെയാണ്. ഇപ്പോൾ ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന ജനങ്ങൾ ഇതിനെ വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്നുണ്ട്. നമുക്കറിയാം ക്രൈസ്തവർ ബൈബിൾ എന്ന് പറയുന്ന ആ ബൈബിളിന് 2 ഭാഗമുണ്ടെന്നും അതിൽ ആദ്യത്തേത് പഴയ നിയമമെന്നാണ് വിശേഷിപ്പിക്കുന്നതെന്നും. ഈ പഴയ ക്രൈസ്തവർ വിളിക്കുന്നത് യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. 1 കോടിയിലധികം വരുന്ന യഹൂദർ വിശുദ്ധ ഗ്രന്ഥമായി തങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നതാണ് ഈ ബൈബിൾ. ഇങ്ങനെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഈ ബൈബിൾ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? നമ്മളിത് ബൈബിൾ വിശദമായി പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പൊതുവായി ഒരു രൂപം ഉണ്ടായിരിക്കുക. നമ്മളൊരു പട്ടണം കാണാൻ പോവുകയാണെങ്കിൽ ആ പട്ടണത്തിൻ്റെ ഒരു മാപ്പ് വാങ്ങുന്നത് സഹായകമാണ്. വഴികൾ അറിയാൻ പാടില്ല, ഏത് വഴി എവിടെയാണ് നമുക്ക് കാണാൻ പ്രധാനപ്പെട്ട കാഴ്ച ബംഗ്ലാവുകളുള്ളത്, അല്ലെങ്കിൽ കെട്ടിടങ്ങളുള്ളത്, പ്രധാന സ്മാരകങ്ങൾ എവിടെയാണുള്ളത്, ഏത് വഴിക്കാണ് നമ്മൾ പോകേണ്ടത്, ആ പട്ടണത്തെക്കുറിച്ച് ഏകദേശം ഒരു രൂപം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് വാങ്ങുന്നത് നല്ലതാണ്, ഭൂപടം. അപ്പോൾ ഇതുപോലെ ബൈബിളിൻ്റെ ഒരു ഭൂപടമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ ലളിതമാണ്, മിക്കവാറും കേൾവിക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങൾ. എങ്കിലും പഠനത്തിന് തുടക്കമെന്ന രീതിയിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് രൂപം കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയുക. ബൈബിൾ, ഇന്ന് ക്രൈസ്തവർ ഉപയോഗിക്കുന്ന ബൈബിളിന് 2 ഭാഗങ്ങളുണ്ട്. അതിനെ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും വിശേഷിപ്പിക്കാറുണ്ട്. പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ഉണ്ട് എന്നാണ് കത്തോലിക്കർ വിശ്വസിക്കുക. കത്തോലിക്കരുടെ ബൈബിളിൽ ഇങ്ങനെ 73 പുസ്തകങ്ങളുണ്ടാവും, പഴയ നിയമം പുതിയ നിയമം. പക്ഷേ ആ പദം അത്ര തന്നെ ശുഭമല്ല. വാസ്തവത്തിൽ കുറച്ചുകൂടി അർത്ഥം വ്യക്തമാക്കാൻ മറ്റെന്തെങ്കിലും പദങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ സഹായകമാകും എന്ന് പറയാറുണ്ട്. ഇത് നിയമം മാത്രമാണ്, നിയമം എന്ന് കേൾക്കുമ്പോഴേക്കും ഏതോ ഒരു നിയമസംഹിത, അനുസരിക്കേണ്ട ചില നിയമങ്ങളുടെ ഒരു സംഹിതയാണ് എന്ന് തോന്നാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്ന് പറയുമ്പോൾ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ന്യൂ ടെസ്റ്റമെൻറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. പക്ഷേ ടെസ്റ്റമെന്റിനെ നമ്മൾ മലയാളത്തിലേക്ക് നിയമം വിവർത്തനം ചെയ്തു. പക്ഷേ അതിനേക്കാളും അർത്ഥസമ്പുഷ്ടമായ മറ്റൊരു പദമാണ് ഉടമ്പടി എന്നത്. പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്ന പേരുകളായിരിക്കും അർത്ഥം മനസ്സിലാക്കാൻ കൂടുതൽ സഹായകമാവുക. ഇനി വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഉടമ്പടികളെ കുറിച്ചുള്ള സൂചനയുണ്ടാവും. പഴയ ഉടമ്പടി എന്ന് പറയുന്നത് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനവുമായി ദൈവം ചെയ്ത ഉടമ്പടിയാണ്. മോശയെ മധ്യസ്ഥനാക്കിക്കൊണ്ട് സീനായ് മലയിൽ വെച്ച് ദൈവം ഇസ്രായേൽ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്ത് അവരെ സ്വന്തം ജനമായി സ്വീകരിച്ചു. അങ്ങനെ ഒരു ദൈവജനം രൂപം കൊണ്ടു. ആ ജനത്തിന് ദൈവം നൽകിയ പ്രമാണങ്ങളുടെ, അതിനേക്കാൾ ഉപരി ദൈവം നൽകിയ വെളിപാടുകളുടെ, വെളിപ്പെടുത്തലുകളുടെ, സംരക്ഷണത്തിൻ്റെ വഴി നടത്തലിൻ്റെ ഒക്കെ ചരിത്രവും ചിത്രങ്ങളും പഴയ ഉടമ്പടിയിൽ കാണും. ലംഘിക്കപ്പെട്ട പഴയ ഉടമ്പടി, അനേകം തവണ ലംഘിക്കപ്പെട്ട പഴയ ഉടമ്പടിയുടെ സ്ഥാനത്ത് ദൈവം തന്നെ ഒരു പുതിയ ഉടമ്പടി നൽകുമെന്ന് പ്രവാചകന്മാരുടെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ ഉടമ്പടി യേശുവിൽ പൂർത്തിയായി. ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാനപാത്രം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്ത യേശുവാണ് ഈ ഉടമ്പടി സ്ഥാപിക്കുക. അവൻ്റെ രക്തത്തിലാണ് ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ബൈബിളിനെ കുറിച്ച് പൊതുവെ പറയാം, പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി. പഴയ ഉടമ്പടിയിൽ 46 പുസ്തകങ്ങൾ, പുതിയ ഉടമ്പടിയിൽ 27 പുസ്തകങ്ങൾ. ഇനി ഈ പഴയ ഉടമ്പടി, പുതിയ ഉടമ്പടി എന്ന് വിഭജിക്കുന്ന ഈ പുസ്തകങ്ങൾ തന്നെ നമ്മൾ പുസ്തകത്തിൻ്റെ ബൈബിളിലേക്ക് പോകുമ്പോൾ ബൈബിളിൻ്റെ ആമുഖമായിട്ട് തന്നെ പുസ്തകങ്ങളുടെ ഒരു പട്ടിക കാണും. ആ പട്ടിക ഒന്ന് ഓടിച്ചു നോക്കിയാൽ അത് മനസ്സിൽ ഓർത്തിരിക്കാനായിട്ട് സഹായകമാകുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിൾ അഥവാ പഴയ നിയമം, പുതിയ നിയമം എന്നൊക്കെ ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഈ ഗ്രന്ഥത്തെ യഹൂദര് ടനാക്ക് എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കുക. TNK എന്ന് പറയും, ടനാക്ക്. അത് മൂന്ന് വാക്കുകളുടെ ഒരു ഹ്രസ്വരൂപമാണ്. ടി തോറ എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് തോറ. തോറ എന്ന് പറഞ്ഞാൽ നിയമമാണ്. പഞ്ചഗ്രന്ഥവും ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെയാണ് അവിടെ വരുന്നത്. രണ്ടാമത്തേത് എൻ നബീം എന്ന് പറയും, പ്രവാചകന്മാർ എന്നാണ് അർത്ഥം. അപ്പോൾ തോറ നബിയും, നിയമവും പ്രവാചകന്മാരും, അങ്ങനെയാണ് പുതിയ നിയമത്തിൽ പലപ്പോഴും ബൈബിളിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. നിയമത്തിലും പ്രവാചകന്മാരിലും തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരുന്നതെല്ലാം യേശു അവരോ വ്യാഖ്യാനിച്ചു കൊടുത്തുവെന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ വിവരിക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷം രേഖപ്പെടുന്നത്. തോറ നബിയും, മൂന്നാമത്തേത് കെ ആണ്, കെ തുബീം എന്ന് പറയും, എഴുതപ്പെട്ടത് എന്നാണ് അറിയാം. നമുക്കറിയാമല്ലോ കിതാബ് എന്ന വാക്ക്, അതിൻ്റെയും റൂട്ട് ഇതിനാണ് കിതാബ്. കെത്തുബീം എന്ന് പറഞ്ഞാൽ ലിഖിതങ്ങളാണ്. അപ്പോൾ യഹൂദരുടെ ബൈബിൾ, യഹൂദർ ബൈബിളിനെ മൂന്ന് ഭാഗങ്ങളായിത്തിരിക്കുന്നു. അത് ആദ്യത്തേത് തോറ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവം മോശയ്ക്ക് നേരിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയും മോശ എഴുതി വെക്കുകയും ചെയ്തതാണ് തോറ എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് പ്രവാചകന്മാരെന്ന് പറയും. പ്രവാചക ഗ്രന്ഥങ്ങൾ തന്നെ രണ്ട് ഭാഗമായിട്ട് കണക്കാക്കാറുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ചരിത്രത്തിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തുന്നു. പ്രവചനം, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കലാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നത് വാക്കിലൂടെയാവാം, അല്ലെങ്കിൽ പ്രവൃത്തിയിലൂടെയാകാം. പ്രവൃത്തിയിലൂടെയും സംഭവങ്ങളിലൂടെയും ദൈവം നൽകിയ ആ പ്രഘോഷണമാണ് ചരിത്ര ഗ്രന്ഥങ്ങളായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങൾ വരുന്നത്. പ്രവാചകന്മാർ, ആദ്യകാല പ്രവാചകന്മാരെ യഹൂദർ വിശേഷിപ്പിക്കും, ഫോർമർ പ്രോഫറ്റ്സ്. അത് സാമുവേലിൻ്റെ രണ്ട് പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ രണ്ട് പുസ്തകങ്ങൾ, അതിനുമുമ്പ് തന്നെ ജോഷുവ, ന്യായാധിപന്മാർ, ഇങ്ങനെ ഉള്ള പുസ്തകങ്ങളാണ് ആദ്യകാല പ്രവാചകന്മാരെന്ന് പറയുക. പിന്നീടുള്ള നാല് വലിയ പ്രവാചകന്മാർ, 12 ചെറിയ പ്രവാചകന്മാർ യഹൂദരതിനെ വേറെ രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. അപ്പോൾ പ്രവാചകഗ്രന്ഥങ്ങൾ ലിഖിതങ്ങളായിട്ട് കണക്കാക്കുന്നത് ജോബിൻ്റെ പുസ്തകം, സങ്കീർത്തനങ്ങൾ, അതുപോലെ വരുന്ന മറ്റു ഗ്രന്ഥങ്ങളും. ഇങ്ങനെ തോറ, നബിയും, കെത്തുബീം അഥവാ തനാക്ക് എന്ന് യഹൂദർ ബൈബിളിനെ വിളിക്കുന്നു. കത്തോലിക്ക ബൈബിളിലേക്ക് കടന്നു വരുമ്പോൾ സാധാരണഗതിയിൽ ബൈബിളിനെ മൂന്ന്, പഴയ നിയമത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തേത് ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറയും. ചരിത്ര ഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്തു നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ ഉള്ള പട്ടികയിലൂടെ കടന്നുപോയാൽ മക്കബായുടെ രണ്ടാം പുസ്തകം വരെയുള്ള ആ ഗ്രന്ഥങ്ങൾ എഴുതി നോക്കിയാൽ 21 പുസ്തകങ്ങളുണ്ടാവും. ആ 21 പുസ്തകങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. അതിലാദ്യത്തെ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവിയർ, സംഖ്യ, നിയമാവർത്തനം, ഇങ്ങനെ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥം അഥവാ പഞ്ചഗ്രന്ഥി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗ്രന്ഥി എത്ര കൂടിയാലും ഗ്രന്ഥമാവില്ല, എത്തുകൊണ്ടാവാം പഞ്ചഗ്രന്ഥം എന്ന് വിശേഷിപ്പിക്കുക. ഏതായാലും പെന്റാറ്റ്യൂക്ക് അല്ലെങ്കിൽ 5 ചുരുളുകൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക, പെന്റാറ്റ്യൂക്ക് അഥവാ പഞ്ചഗ്രന്ഥം. പിന്നീട് വരുന്ന പുസ്തകങ്ങൾ ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത്, സാമുവേലിൻ്റെ പേരിൽ 2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ പേരിൽ 2 പുസ്തകങ്ങൾ, ദിനവൃത്താന്തങ്ങളുടെ പേരിൽ മറ്റു രണ്ട് പുസ്തകങ്ങൾ, യെസ്ര നെഹേമിയ, തോബിത്ത് യൂദിത്ത് എസ്തേർ, മക്കബായരുടെ പേരിൽ രണ്ട് പുസ്തകങ്ങൾ. ഇങ്ങനെ മൊത്തം 21 പുസ്തകങ്ങളാണ് ചരിത്ര ഗ്രന്ഥങ്ങളായിട്ട് അറിയപ്പെടുന്നത്. സാധാരണഗതിയിൽ ബൈബിള് രണ്ടാമത്തെ ഡിവിഷനായിട്ട് കൊടുക്കുന്നത് ജ്ഞാനഗ്രന്ഥങ്ങളാണ്. 7 പുസ്തകങ്ങളാണ് ഇങ്ങനെ ജ്ഞാനഗ്രന്ഥങ്ങൾ അഥവാ വിസ്ഡം ബുക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഉള്ള 18 പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങൾ എന്നാണ് പറയുന്നത്. ആ 18 പ്രവാചക ഗ്രന്ഥങ്ങളിൽ 4 പുസ്തകങ്ങൾ വലിയ പ്രവാചകന്മാർ അഥവാ മേജർ പ്രോഫറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. അത് യേശയ്യ, ജെറമിയ, എസെഖിയേൽ, ദാനിയേൽ എന്നിവയാണ്. ഈ 4 ഗ്രന്ഥങ്ങൾ മേജർ പ്രോഫറ്റ്സ് എന്ന് വിശേഷിപ്പിക്കും. പിന്നീട് 12 പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരെന്ന് പറയും, അഥവാ മൈനർ പ്രോഫറ്റ്സ്. അവരുടെ സന്ദേശം ചെറുതായതുകൊണ്ടോ പ്രാധാന്യമില്ലാത്തതുകൊണ്ടോ അല്ല, അവരുടെ പേരിലുള്ള പുസ്തകങ്ങൾ ചെറുതായതുകൊണ്ടാണ്, താരതമ്യേന ചെറുതായതുകൊണ്ട് ചെറിയ പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിക്കുന്നു. ബൈബിളിൽ കൊടുത്തിരിക്കുന്നവരുടെ കാലക്രമം അനുസരിച്ചല്ല, പുസ്തകത്തിൻ്റെ വലുപ്പത്തിൻ്റെ ക്രമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതും എപ്പോഴും അത്ര തന്നെ പാലിച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ല. ഹോസിയ, ജോയേൽ, ആമോസ്, ഒബാദിയ, യോന, മിക്ക, നാഹൂം, ഹബക്കൂക്ക്, സെഫാനിയ, ഹഗ്ഗായി, സഖറിയ, മലാഖി, ഇങ്ങനെ 12 ചെറിയ പ്രവാചകന്മാരുണ്ട്. 12, 4, 16. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം 18 എന്നല്ലേ പറഞ്ഞത്, ബാക്കി 2 എണ്ണം ഇവിടെ പോയി. ഉണ്ട്, ബാക്കി 2 പുസ്തകങ്ങളും ഇതിൻ്റെ ഇടയിലുണ്ട്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന് ശേഷമാണ് ആ 2 പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വിലാപങ്ങൾ എന്നും ബാറൂഖ് എന്നുമുള്ള പേരിൽ 2 പുസ്തകങ്ങൾ. വിലാപങ്ങൾ എന്ന പുസ്തകം ജെറമിയ തന്നെ ജെറൂസലത്ത് നശിച്ചു തകർന്നു കിടക്കുന്ന ജെറൂസലത്തെ നോക്കി വിലപിച്ചതാണെന്നും ആ ജെറമിയയുടെ വിലാപങ്ങൾ ജെറമിയ പുസ്തകത്തിന്റെ അനുബന്ധമാണെന്നും കരുതിയിരുന്നു ഒരു കാലത്ത്. അതുകൊണ്ട് ബൈബിളിൽ മൊത്തം 72 പുസ്തകങ്ങൾ, അത് പഴയ നിയമത്തിൽ 45, പുതിയ നിയമത്തിൽ 27 എന്നൊരു കാലത്ത് പഠിപ്പിച്ചിരുന്നു. പുസ്തകത്തിന്റെ എണ്ണം കുറഞ്ഞു പോയത് വിലാപങ്ങൾ എന്ന പുസ്തകം ജെറമിയയുടെ ഭാഗമായി എണ്ണിയതുകൊണ്ടാണ്. പക്ഷേ ശാസ്ത്രീയമായ പഠനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ വിലാപങ്ങൾ എന്ന പുസ്തകം ജെറമിയ എഴുതിയതാവാൻ യാതൊരു സാധ്യതയുമില്ല എന്നും അത് ജെറമിയയുടെ പുസ്തകത്തിന്റെ ഭാഗമല്ല എന്നും ഒരു തീരുമാനത്തിലെത്തി, നിഗമനത്തിലെത്തി. അതുകൊണ്ട് വിലാപങ്ങൾ വേറിട്ട പുസ്തകമായിട്ടാണ് കാണുന്നത്. രണ്ടാമത്തേത് ബാറൂഖ് എന്ന പുസ്തകമാണ്. ബാറൂഖ് പ്രവാചകനായ ജെറമിയയുടെ ഗുമസ്തനായിരുന്നു, ശിഷ്യനായിരുന്നു. ഇപ്പോൾ ബാറൂഖിൻ്റെ ജെറമിയ എഴുതിയ ലേഖനവും ബാറൂഖിൻ്റെതായിട്ടുള്ള വിവരണങ്ങളുമൊക്കെയാണ് ആ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് ജെറമിയയുമായി ബന്ധപ്പെടുത്തിയതുകൊണ്ട് ബാറൂഖ് എന്ന പുസ്തകവും ജെറമിയയോട് കൂടി ചേർത്തിരിക്കുന്നു. അങ്ങനെ 18 ഗ്രന്ഥങ്ങളാണ് പ്രവാചക ഗ്രന്ഥങ്ങളായിട്ടുള്ളത്. 21 ചരിത്ര പുസ്തകങ്ങൾ, 7 ജ്ഞാനഗ്രന്ഥങ്ങൾ, 18 ചരിത്ര പ്രവാചക ഗ്രന്ഥങ്ങൾ, ഇങ്ങനെ മൊത്തം 46 പുസ്തകങ്ങൾ. പുതിയ നിയമം കുറേ കൂടി ലളിതമാണ്. പുതിയ നിയമത്തിന് 4 പുസ്തകങ്ങൾ സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ. അതിൻ്റെ കൂടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം കൂടി ചേർത്താൽ 5 പുസ്തകങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളായി കാണാം. യേശുവിൻ്റെ ജീവചരിത്രമല്ല അവതരിപ്പിക്കുന്നെങ്കിലും ജീവചരിത്രവുമായി ബന്ധമുണ്ട് അതിന്. യേശുവിലൂടെ കടന്നു വന്ന രക്ഷയുടെ വിവരണമാണ് വാസ്തവത്തിൽ സുവിശേഷങ്ങൾ കാണുക. ആ രക്ഷ എങ്ങനെ ലോകത്തിന് അതിർത്തികളെ എത്തിച്ചു എന്ന് റോമിൽ വരെ സുവിശേഷം പ്രകാരം പ്രഘോഷിച്ചുവെന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങളിലും കാണും. അങ്ങനെ 5 പുസ്തകങ്ങളെ ചരിത്ര ഗ്രന്ഥങ്ങളായി കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ടുള്ളത് ലേഖനങ്ങളാണ്. വിവിധ സാഹചര്യങ്ങളിൽ അപ്പസ്തോലന്മാർ തങ്ങൾ സ്ഥാപിച്ച സഭകൾക്കോ അല്ലെങ്കിൽ തങ്ങളുടെ ശിഷ്യത്തിനോ ഒക്കെ എഴുതിയ ലേഖനങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതിൽ 13 പുസ്തകങ്ങൾ, 13 ലേഖനങ്ങളുടെ വിശുദ്ധ പൗലോസിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതിനുശേഷം ഹെബ്രായർ എന്ന പേരിലൊരു ലേഖനമുണ്ട്. അതിൻ്റെ ഗ്രന്ഥകർത്താവ് പൗലോസാണെന്ന് ഒരു കാലത്ത് കരുതിയിരുന്നു. പക്ഷേ പൗലോസ് ആയിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം. പിന്നെ ഉള്ളത് കാതോലിക ലേഖനങ്ങൾ എന്ന് പറയും. 7 ലേഖനങ്ങൾ. അതിൽ ഒരു ലേഖനം വിശുദ്ധ യാക്കോബ് സ്ലീഹായുടേതാണ്. 2 ലേഖനങ്ങൾ വിശുദ്ധ പത്രോസിൻ്റെതായിട്ട് അറിയപ്പെടുന്നു. 3 ലേഖനങ്ങൾ യോഹന്നാന്റെ പേരിലും അവസാനമായി യൂദായുടെ പേരിലുമുണ്ട് ഒരു ലേഖനം. അങ്ങനെ 7 കാതോലിക ലേഖനങ്ങൾ. ഇനി ഏറ്റവും അവസാനമായി 27 പുസ്തകമായി വെളിപാട് എന്ന പേരിലുമുണ്ട് ഒരു ഗ്രന്ഥം. ഇതൊരു പ്രവചന ഗ്രന്ഥം പോലെയാണ്, പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥത്തോട് സമൂഹമിക്കാവുന്നതാണ് ഈ വെളിപാട് പുസ്തകം. അങ്ങനെ പഴയ നിയമത്തിൽ ഉപയോഗിച്ച അതേ കാറ്റഗറി, അതേ തന്നെ വിശേഷങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 5 ചരിത്ര ഗ്രന്ഥങ്ങളും ഒരു പ്രവാചകഗ്രന്ഥവും പിന്നീടുള്ള 21 ലേഖനങ്ങളും, ആ ലേഖനങ്ങളിൽ 13 ലേഖനങ്ങൾ പൗലോസിൻ്റേത്, ഒരു ലേഖനം ഹെബ്രായർക്കുള്ളത്, 7 കാതോലിക ലേഖനങ്ങൾ. ഇങ്ങനെയാണ് ബൈബിളിൻ്റെ വിഭജനം. ഈ ബൈബിൾ എഴുതപ്പെട്ടത് നമുക്കറിയാം ഹീബ്രു ഭാഷയിലാണ്. പഴയ നിയമം അധിക ഭാഗം ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടു. പക്ഷേ ഹീബ്രു ഭാഷ സംസാര ഭാഷ അല്ലാതെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഗ്രീക്ക് സംസാര ഭാഷയായിരുന്ന അലക്സാണ്ട്രിയയിലൊക്കെ യഹൂദർക്ക് ബൈബിൾ തങ്ങളുടേതായ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടായപ്പോൾ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അങ്ങനെ 70 പേർ കൂടി തർജ്ജമ ചെയ്തതാണ് സപ്തതി അഥവാ 70 പേരുടെ വിവർത്തനം എന്നറിയപ്പെടുന്ന ഗ്രീക്ക് വിവർത്തനം. പഴയ നിയമം എല്ലാം തന്നെ ഹീബ്രു ഭാഷയിലാണ് എഴുതിയതെങ്കിലും ചില പുസ്തകങ്ങൾ ഇന്ന് ഹീബ്രു ഭാഷയിൽ ലഭ്യമല്ല. മറ്റു ചില പുസ്തക ഭാഗങ്ങൾ ഒരുപക്ഷെ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയതാവാം. അങ്ങനെ 7 പുസ്തകങ്ങളെക്കുറിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ട് യഹൂദരുടെ ഇടയിൽ, ക്രൈസ്തവരുടെ ഇടയിലും. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ ഈ ഗ്രീക്ക് ബൈബിളിനെ ആധികാരികമായിട്ടെടുക്കുമ്പോൾ പ്രോട്ടസ്റ്റന്റുകാർ പഴയ നിയമത്തെ സംബന്ധിച്ച് ഹീബ്രു ബൈബിളിനെ ആധികാരികമായിട്ടെടുക്കുന്നു. രണ്ടും തമ്മിൽ 7 പുസ്തകങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ കത്തോലിക്കാ ബൈബിളിലുള്ളതും പ്രോട്ടസ്റ്റന്റ് ബൈബിളിൽ ഇല്ലാത്തതുമായ 7 പുസ്തകങ്ങളെ പ്രോട്ടസ്റ്റന്റുകാർ അപ്പോക്രിഫ അഥവാ അപ്രാമാണിക ഗ്രന്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. കത്തോലിക്കർ അവയെ ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ അഥവാ ഔദ്യോഗിക പട്ടികയിലേക്ക് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എന്ന് ഉത്തരകാനോനികം എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഗ്രീക്ക് ഭാഷയിലാണ് പഴയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ രചിക്കപ്പെട്ടത്. പുതിയ നിയമം മുഴുവനായും ഗ്രീക്ക് ഭാഷയിലാണ് രചിച്ചത്. അപ്പസ്തോൽമാർ ഗ്രീക്ക് സംസാര ഭാഷയായിരുന്നവരല്ല, ഒരുപക്ഷെ ലൂക്കായും പൗലോസും ഒക്കെ സംസാര ഭാഷ ഗ്രീക്ക് ആയിരുന്നിരിക്കാം. പക്ഷേ എല്ലാവരും സെമിറ്റിക് വംശജരായിരുന്നു. പക്ഷേ അവരെഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്, കാരണം അന്നത്തെ സംസാര ഭാഷ ഗ്രീക്കായിരുന്നു. ഇങ്ങനെ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം മുഴുവനും രചിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കുകൊണ്ടാണ് ബൈബിൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വിചിന്തനങ്ങൾ ഞാനിവിടെ സമാപിക്കുകയാണ്. ബൈബിൾ എന്നാൽ പുസ്തകമെന്നാണ് അർത്ഥം. വിശുദ്ധ ഗ്രന്ഥമാണത്. എല്ലാ ജനതകൾക്കും വേണ്ടി ദൈവം നൽകിയ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായതുകൊണ്ടാണ് അതിനെ വിശുദ്ധ ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കുക. ആ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് ജീവദായകമാണ്. അത് ലഭിച്ചത് ഗ്രീക്ക് ഹീബ്രു ഭാഷയിലും പിന്നീട് ഗ്രീക്ക് ഭാഷയിലുമായിട്ടാണ്. ആ പുസ്തകം പഴയ നിയമമെന്നും അഥവാ പഴയ ഉടമ്പടിയെന്നും പുതിയ ഉടമ്പടിയെന്നും രണ്ടു ഭാഗമായി തിരിച്ചിരിക്കുന്നു. പഴയ ഉടമ്പടിയിൽ 46 പുസ്തകങ്ങളും പുതിയ ഉടമ്പടിയിൽ 27 പുസ്തകങ്ങളും. ഇനി ഈ പുസ്തകങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് തുടർന്ന് പഠിക്കുന്നതാവും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയിൽ പ്രകാശമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുമായി ചെയ്ത ഉടമ്പടിയിൽ ഞങ്ങൾ വിശ്വസ്തരായി നിലനിൽക്കാനുള്ള കൃപ നൽകണമേ. പഴയ ഉടമ്പടി ലംഘിക്കപ്പെട്ടെടുത്ത് അവിടുത്തെ തിരുപ്പുത്തൻ രക്തത്തിൽ അവിടുന്ന് ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ആ പുതിയ ഉടമ്പടിയിലൂടെ ഞങ്ങളെ മക്കളായി അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്ത ആ വലിയ കൃപയ്ക്ക് നന്ദി. കർത്താവേ, അങ്ങയുടെ ഉടമ്പടിയുടെ സ്വഭാവവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ആ വലിയ ദാനത്തിൻ്റെ ഔന്നത്യവും ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന പ്രമാണങ്ങളുടെ വൈശിഷ്ട്യവും മനസ്സിലാക്കാനായി, അത് സ്വീകരിക്കാനായി, അനുസരിക്കാനായി ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ, ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ, മനസ്സിനെ സന്നദ്ധതയുള്ളതാക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.